Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അതുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങൾ അനുഭവപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞ ദ്വിതീയ ചന്ദ്രനെ പോലെ തിമിരമുള്ളവന് ഒരു ചന്ദ്രനും കൂടി കാണുന്നു. ഒന്നേ ഉള്ളൂ വാസന, തിമിര ദോഷമുണ്ട്. തിമിരമില്ലാത്തവന് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ ചോദ്യം വന്നു, അതെങ്ങനെയാണ് ദൈവം ഗ്രഹീതി? ഇവിടെ എല്ലാവരും കാണുന്നുണ്ടോ ജാഗ്രത സ്വപ്നം? അവിദ്യാകൃതമായ ജാഗ്രത സ്വപ്നങ്ങൾ സർവരും കാണുന്നുണ്ടല്ലോ. ആരാണിത് കാണാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുക്തപുരുഷനും കാണുന്നു. മുക്തനും ആരെയാണ് നമ്മൾ ധരിക്കുന്നത്? അവർക്കുണ്ടല്ലോ ജാഗ്രത സ്വപ്നങ്ങൾ. ജാഗ്രത സ്വപ്നങ്ങൾ ഇല്ലാത്തവർ മുക്തവൻ വിശപ്പുന്താവുമൊക്കെ ഉണ്ട്. ശിഷ്യനെ ഉപദേശിക്കുന്നു, ഞാനും ഉപദേശിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളുണ്ട് ഉണ്ടെന്ന് കരുതേണ്ടി വരുന്നു. അതിന് സമാധാനം പറഞ്ഞു, സർവ്വസാധാരണമായിട്ട് സുപ്ത സമാഹിതയോ ആഗ്രഹണം. സുപ്തനും സമാഹിതനും മനസ്സ് ഏകാഗ്രപ്പെട്ടവനും ഉറങ്ങുന്നവനും ജാഗ്രത സ്വപ്നങ്ങളില്ല, ദ്വൈതമില്ല, അവിദ്യ അവിദ്യാകാര്യങ്ങൾ ഒന്നുമില്ല, അജ്ഞാന സംശയഭ്രമങ്ങളൊന്നുമില്ല. അതിനെക്കുറിച്ച് ആണ് പിന്നീട് വരുന്നത്. ശരി, സൃഷ്ടിയിൽ ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല. ശരി, അത് അന്യാസക്തവും മനസ്സ് ഒന്നിൽ ഏകാഗ്രമായാൽ മറ്റൊന്നിനെ ഗ്രഹിക്കത്തില്ല. അതുപോലെയാണെങ്കിലോ പറയുന്നതല്ല, സർവാഗ്രഹണമാണ്. അവിടെ ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല, ആത്മാവോ അനാത്മാവോ ഒന്നിനെയും അവിടെ ഗ്രഹിക്കുന്നില്ല. ഒരാൾക്ക് പറയാൻ കഴിയുന്നില്ല, ഞാനത് ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ഉറങ്ങുന്നു, ഞാൻ പ്രപഞ്ചത്തെ മറന്നിട്ടുറങ്ങുന്നു, ഒന്നും പറയാൻ കഴിയുന്നു. സർവാഗ്രഹം. അതുകൊണ്ട് ദ്വൈതം പരമാർത്ഥമല്ല. എന്താണ് അന്യസിച്ച അവിദ്യാകൃതത്വ, അതിന് സമാനം പറയും. സർവവും അവിദ്യാകൃതമാണ്. അപ്പൊ അതിന് പറഞ്ഞു, ജാഗ്രത സ്വപ്നങ്ങളിൽ ഇതിനെ ഗ്രഹിക്കുന്നു, സുഷുപ്തിയിൽ ഗ്രഹിക്കുന്നില്ല. സുഷുപ്തിയിൽ ഇത് ഗ്രഹിക്കാത്തത് കൊണ്ട് അസത്വമാണെങ്കിൽ അതേ യുക്തിയിൽ പറയാൻ എന്താണ്, ജാഗ്രത സ്വപ്നങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്, ഇത് സത്വമാണ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. എന്താണ് ജാഗ്രത സ്വപ്നയോ അവിദ്യാകൃതത്വ? ജാഗ്രത സ്വപ്നങ്ങൾ അവിദ്യാകൃതമാണ്, അതുകൊണ്ട് ഇതിനെ ഗ്രഹിക്കുന്നത് കൊണ്ട് സത്വം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഗ്രഹിക്കുന്നതെല്ലാം സത്യമല്ല, ഭ്രാന്തി കൊണ്ട് ഒന്നിനെ ഗ്രഹിക്കണം. രജ്ജുവിലെ സർപ്പം അത് അറിയുന്നതുകൊണ്ട് ഇത് സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മരീചിക അറിയുന്നതുകൊണ്ട് അവിടെ ജനമുണ്ടെന്ന് പറയാൻ, അറിയുന്നു അതുകൊണ്ട് സത്യം എന്ന് പറയാൻ വയ്യ. അവിദ്യാകൃതമായത്, ഭ്രാന്തി കൊണ്ടുള്ള അറിവ്, അവിടെ അറിയുന്ന സത്യമില്ല, അങ്ങനെ അവിദ്യാകൃതത്വ ജാഗ്രത സ്വപ്നയോഗം, ഇത് അന്യഗ്രഹണം ജാഗ്രത സ്വപ്നയോഗം, തത് അവിദ്യാകൃതം. പിന്നെ അവിദ്യ അഭാവേ അഭാവാത്, അവിദ്യ കൊണ്ടാണ് ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ ഗ്രഹണം ഉണ്ടാകുന്നത്. മാണ്ഡവ്യത്തിൽ പറഞ്ഞു അന്യഥാഗ്രഹണം എന്നാണ് അവിടെ പറഞ്ഞത്. അന്യഥാഗ്രഹണം അവിദ്യ കൊണ്ടാണ് പറയുന്നു. അവിദ്യ അഭാവേ അഭാവാത്, അവിദ്യ ഇല്ലെങ്കിൽ അതില്ല, ഈ അന്യഥാഗ്രഹണമില്ല. അന്യഥാഗ്രഹണം ഇവിടെ ഇല്ലാത്തത് സുഷുതിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ അവിദ്യയില്ല, ഒരു യുക്തിയാണ്. അവിദ്യ ഉള്ളിടത്ത് അന്യഥാഗ്രഹണവും ഉണ്ട്, അന്യഥാഗ്രഹണം ഇല്ലെങ്കിൽ അവിടെ അവിദ്യയുമില്ല, അതിന് കാരണമായിട്ടുള്ള അവിദ്യയുമില്ല. കാരണം അവിദ്യ അന്യഥാഗ്രഹണത്തെ അത് സൃഷ്ടിച്ചേ തീരും. അവിദ്യയ്ക്ക് അവിദ്യ ഉണ്ടായിരിക്കുക, അന്യഥാഗ്രഹണം ഇല്ലാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. കാരണം അതിന്റെ സ്വഭാവമാണ് അവിദ്യയുടെ അന്യഥാഗ്രഹണം എന്ന് പറയുന്നത്. അഗ്നി ഉണ്ടായിരിക്കുക, ചൂടില്ലാതിരിക്കുക, അത് നടക്കുന്ന കാര്യമില്ല. അഗ്നി ഉണ്ടെങ്കിൽ ഉഷ്ണം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? അഗ്നിയുടെ സ്വഭാവമാണ്. അപ്പൊ അവിദ്യയുടെ സ്വഭാവമാണ് അന്യഥാഗ്രഹണം. അപ്പൊ അവിദ്യ ഉണ്ടായിരിക്കുക, അന്യഥാഗ്രഹണം ഇല്ലാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു അവിദ്യ അഭാവേ അഭാവം. അവിദ്യ ഇല്ലെങ്കിൽ അന്യഥാഗ്രഹണമില്ല, അല്ലെങ്കിൽ ഗ്രഹണമില്ല. പക്ഷെ മറ്റൊന്നുണ്ടല്ലോ അഗ്രഹണം, സുഷുതിയിൽ അതാണ് അഗ്രഹണം. എന്തിന്റെ അഗ്രഹണം? ഈ ജാഗ്രത സ്വപ്നങ്ങളുടെ അഗ്രഹണം. അഗ്രഹണം അത് അവിദ്യ കൊണ്ടുണ്ടാണെങ്കിലോ? സുഷുതിയിൽ അവിദ്യ ഉണ്ട്, അവിടെ ഗ്രഹണമില്ല, അതായത് അന്യഥാഗ്രഹണമില്ല, പക്ഷെ അഗ്രഹണമുണ്ട്. സാധാരണ യുക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതുപോലെ. അപ്പൊ സുഷുതിയിൽ അവിദ്യ അഗ്രഹണത്തിന് കാരണമാണ്, ജാഗ്രതത്തിലും സ്വപ്നത്തിലും വിദ്യ അന്യഥാഗ്രഹണത്തിന് കാരണമാണ് എന്ന് പറഞ്ഞാൽ അതും ഒരു നല്ല യുക്തിയാണല്ലോ. ചേർന്ന പറയുന്നുമല്ല സ്വാഭാവികത്വ. എന്താ പറയുന്നത്? സുഷുതിയിൽ അവിദ്യ എന്ന് പറയുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു, അതിന്റെ ഫലമായി അവിടെ അഗ്രഹണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഭാഷ്യകാരനെ നിഷേധിക്കുന്നത് സ്വാഭാവികമാണ്. അതൊന്നിന്റെ സൃഷ്ടിയല്ല അവിടുത്തെ അഗ്രഹണം, അതൊരു കാര്യമല്ല. അവിടെ എന്താണോ ഉള്ളത് അതിന്റെ സ്വഭാവം, സ്വഭാവം എന്ന് വെച്ചാൽ അതിന്റെ സ്വരൂപം, സ്വാഭാവികത്വം. സുഷുതിയിൽ എന്താ ഉണ്ടായിരുന്നത്? ഏകനായ ആത്മാവ്. അതിനാണല്ലോ ഉദാഹരണം പറയുന്നത്. രണ്ട് ചന്ദ്രൻ കാണുന്നത് ദോഷമുള്ളവനാണ്, വാസ്തവത്തിൽ ഒരു ചന്ദ്രനേ ഉള്ളൂ, അതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. അതിനുവേണ്ടിട്ടാണ് ഇത്രയും പറഞ്ഞു കൊണ്ടത്. ഈ ദ്വൈതം അനുഭവിക്കുന്നത് അവിദ്യാദോഷമുള്ളവനാണ്, വാസ്തവത്തിൽ അദ്വൈതമാണ്, ഒരു ചന്ദ്രനേ ഉള്ളൂ. അപ്പൊ സുഷുതിയിൽ രണ്ട് ചന്ദ്രനിൽ ഒരു ചന്ദ്രനേ ഉള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ അവിദ്യയുടെ ആവശ്യം എന്താണ്? അവിടെ അവിദ്യ ഉണ്ടെന്ന് സാധിക്കാനാണ്. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു സ്വാഭാവികത്വ. അവിടെ എന്തോ ഉള്ളത് അതിന്റെ സ്വഭാവമാണ് അഗ്രഹണം. എന്ത്? ഈ ജാഗ്രത സ്വപ്നങ്ങളെ ഒന്നും ഗ്രഹിക്കാതിരിക്കുക, കേവലമായ ആത്മാവ് മാത്രം, അതാണ് ഇവിടെ ശേഷിക്കുന്നത്. അതിന് വിശദീകരിക്കുകയാണ്. സുഷുതിയിൽ കേവലനായ ആത്മാവ് മാത്രം, അത് പല ഭാഗത്തും ശ്രുതിയിൽ ആവർത്തിക്കുന്നുണ്ട്. അവിടെ ആ പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയതനുസരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ദ്രവ്യസ്ഥി തത്വം അവിക്രിയ, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ തത്വം, വാസ്തവം, യാഥാർത്ഥ്യം എന്താണ്? ആത്മാവാണ്. അതെന്താണ്? നിർവികൽപ്പമാണ്, അവിക്രിയ. ആ നിർവികൽപ്പത്തിനോട് പറയുന്ന ആഗ്രഹണം നിർവികൽപ്പമാണത്. എന്തുകൊണ്ട്? പര അനപേക്ഷത്വ, ഒന്നിനെ അപേക്ഷിക്കാതിരിക്കുക. അപ്പോൾ അത് നിർവികൽപ്പമായിരിക്കണമെങ്കിൽ അത് മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കണം. വിക്രിയ എന്ന തത്വം, ഈ ഗ്രഹണം ഇത് തത്വമല്ല, പരമാർത്ഥമല്ല. എന്തുകൊണ്ട്? പരാപേക്ഷത്വ, ഇവിടെ പരാപേക്ഷയുണ്ട്. അവിദ്യ, അവിദ്യാകാര്യങ്ങളെ അതെല്ലാം നമ്മൾ വിശദീകരിച്ചാണ് ഇത് അപേക്ഷിക്കുന്നത്. നഹി കാരകാപേക്ഷം വസ്തുനഹസ്തത്വം, ഇവിടെ എന്തെങ്കിലും വിശേഷത നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സദാ വിശേഷ കാരകാപേക്ഷ, ആ സത്തിന്റെ സുഷുപ്തനായിരിക്കുന്ന ആത്മാവിൽ വരുന്ന ഒരു വിശേഷത, അതാണ് ഈ കാരകാപേക്ഷ. അറിയുന്നവൻ, അറിവ്, അറിവിന്റെ വിഷയം, അതുപോലെ സർവത്തെ സംബന്ധിച്ച് ത്രിപുടികൾ, അറിവിനെ സംബന്ധിച്ച്, പ്രവൃത്തിയെ സംബന്ധിച്ച്, വാക്കിനെ സംബന്ധിച്ച് ഈ വിശേഷം, ഇതാണ് ഈ ഗ്രഹണം. വിക്രിയ വികല്പം, നിർവികല്പത്തിലെ വികല്പം. നിർവികല്പത്തിൽ വികല്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വികല്പം സംഭവിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ അത് നിർവികല്പമാണ്, അത് അദ്വൈതമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണോ? സുഷുപ്തിയിലെ ആ അഗ്രഹണം അല്ലെങ്കിൽ ആ നിർവികല്പഭാവം, അത് ആത്മസ്വരൂപം തന്നെ എന്ന് പറയും. ജാഗ്രത സ്വപ്ന വ്യവസ്ഥ ഗ്രഹണം വിശേഷ. ജാഗ്രത സ്വപ്നങ്ങളിൽ എന്താണ് വിശേഷത? ഗ്രഹണം. സുഷുപ്തിയിൽ എന്താണ്? അവിടെ ഒരു വിശേഷമില്ല, അവിടെ ആഗ്രഹണം. ഇപ്പൊ സുഷുപ്തി ആത്മാവ് ഏകനായി സ്ഥിതി ചെയ്യുന്നു, അവിടെ ദ്വൈതമില്ല. പരമാർത്ഥത്തിൽ ദ്വൈതം ഒരിടത്തുമില്ല, ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ഒന്നുമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ജാഗ്രതത്തിലും അദ്വൈതം തന്നെ, പക്ഷേ ജാഗ്രത സ്വപ്നവശ ഗ്രഹണം വിശേഷം. ജാഗ്രത സ്വപ്നങ്ങളിൽ ദ്വൈതം അനുഭവപ്പെടുന്നു അജ്ഞനം. എന്തുകൊണ്ട് പറഞ്ഞു? തിമിരം കൊണ്ട് രണ്ടാമതൊരു ചന്ദ്രൻ അനുഭവപ്പെടുന്നത് പോലെ. തിമിരമില്ലെങ്കിലോ ഒരു ചന്ദ്രനേ ഉള്ളൂ. ഇപ്പൊ സുഷുപ്തിയിൽ ഒരു ചന്ദ്രനേ ഉള്ളൂ, എന്തുകൊണ്ട്? അവിടെ തിമിരമില്ല, ദോഷമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു ജീവൻ തന്നെ അദ്വൈതമായിരിക്കുന്നു, അതേസമയം അവൻ തന്നെ ഈ വിശേഷത്തിൽപ്പെടുകയും ചെയ്യുന്നു. അതിന് സമാധാനമാണ് ഭാഷകാരൻ പറയുന്നത്, അത് മായ, വിദ്യ, അജ്ഞാനം. ആ ഒരു ഭാഗം നിർവചിച്ച് ശരിയാക്കാൻ ശ്രമിക്കരുത്, സാധ്യമല്ല. സൃഷ്ടിയിൽ തന്നെ ഇതിന് ദൃഷ്ടാന്തമുണ്ട്, അവിടെ യുക്തിയൊന്നും പ്രവേശിക്കത്തില്ല. സൃഷ്ടിയിൽ എന്ത് യുക്തി പ്രവേശിക്കാൻ? അവിടെ യുക്തി പ്രവേശിക്കാൻ പോയാൽ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷെ അതൊരു വാസ്തവമാണ് താനും. സൃഷ്ടി എന്ന് പറയുന്നത് പരമാർത്ഥമാണ്, യുക്തിയോട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താണ്? നിർവിശേഷമാണ്, നിർവികല്പമാണ്. അവിടെ വരുന്ന സംശയങ്ങൾ ഇതാണ്, കേവലം നിർവികല്പമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് എങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നു? ജാഗ്രത സ്വപ്നങ്ങൾ. അങ്ങനെ സംഭവിക്കുന്നതിന് ഒന്നുകൂടി വേണ്ടേ? അത് ചോദിക്കും. ഒന്നുകൂടി ഇല്ലാതെ എങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് സുഷുപ്തിയിൽ മറ്റെന്തോ കൂടി ഉണ്ട്, അതൊരു യുക്തിയാണ്. അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നം എങ്ങനെ ഉണ്ടാവും? ഉറങ്ങിയവൻ തന്നെ ഉണരുന്നു, മറ്റൊരാളായിട്ട് ഉണരുന്നില്ല. ഉണർന്നിരുന്നപ്പോ ഗ്രഹണത്തോടുകൂടിയിരുന്നു, എന്ന് വെച്ചാൽ അജ്ഞാനത്തോടുകൂടിയിരുന്നു. ഉറങ്ങുമ്പോ പറയുന്ന ഉടൻ നിർവികല്പനായ ആത്മാവാണ്. പക്ഷെ വീണ്ടും അവൻ ഉണരുന്നതോ അജ്ഞനായി തന്നെ ഉണരുന്നു. അപ്പോ നിർവികല്പമായ ആത്മാവായിരുന്നവൻ, ഏകനായ ആത്മാവായിരുന്നവൻ പിന്നെ എങ്ങനെ അജ്ഞനായി ഉണരുന്നു? അങ്ങനെ സമാനം പറഞ്ഞു മായ. അതുകൊണ്ടത് സംഭവിക്കുന്നു. ഓരോ ജീവനും സദാ ഇങ്ങനെ സൃഷ്ടിയിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നിർവികല്പമായ അതിനെ ഈ ദ്വൈതവുമായി ബന്ധിപ്പിക്കുന്നുവെന്ന് വേണ്ടേ? തീർച്ചയായും വേണം. അതാണ് മായ, അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന അതാണ്. അതാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അവിടെയാണ് ചോദ്യം വരുന്നത്. എന്തായാലും ഇവിടെ അതുണ്ട്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വിശേഷഗ്രഹണമുള്ള സമയത്ത് താൻ മായാധീനം തന്നെ. അതുകൊണ്ടല്ലേ അജ്ഞാന സംശയ ഭയങ്ങളെല്ലാം നിലനിൽക്കുന്നത്, തന്നെ സംബന്ധിച്ചുള്ള സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ ഭയങ്ങളെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഉണ്ട്. അവിടേക്ക് പോയി തിരിച്ചു വന്നപ്പോഴും വീണ്ടും ഇതുണ്ട്, ഉള്ളതുകൊണ്ട് ഇത് അവിടെയും വേണ്ടേ? സുഷുപ്തിയിൽ മുക്തനായിരുന്നു, ജാഗ്രത സ്വപ്നങ്ങളിൽ ബന്ധനാകണമെങ്കിൽ അവിടെയും ഇത് വേണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ബന്ധനം സംഭവിക്കും? ഇതൊരു യുക്തിയാണ്, നമ്മൾ സാധാരണഗതിയിൽ ചിന്തിച്ചു പോകുന്ന ഒരു യുക്തിയാണ്. ഈ യുക്തിക്ക് സമാധാനമായിട്ട് വേണമെങ്കിൽ പറയാം അവിടെ ഉണ്ടായിരുന്നു, കാരണം ഉറങ്ങിയ ഞാൻ ആണല്ലോ ഉണർന്നത്, വേറൊരാളല്ലോ. ഉറങ്ങിയപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലും വീണ്ടും ഇതിനോട് എന്നെ ബന്ധിപ്പിച്ച ഒന്ന് അവിടെ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഇതൊരു സാമാന്യ യുക്തിയാണ്, വിശേഷ യുക്തിയല്ല, ഒരു സാമാന്യ യുക്തി. അതുകൊണ്ട് ഇത് അവിടെ ഉണ്ടായാലേ തീരും. അതുകൊണ്ട് പറയുന്നത് എന്താണോ, അവിടെ നമ്മുടെ ബുദ്ധിക്ക് ഒരു സമാധാനം കൊടുക്കുന്നതിന് വേണ്ടി പറയുന്ന അസദ്വാ അസദ്വൈ അസത്തായിരുന്നു, അവ്യാകൃത നാമരൂപത്തിൽ ഇരുന്നു, പ്രകടമാകാത്ത നാമരൂപങ്ങളോടുകൂടിയിരുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഖനീഭൂതമായ അവിദ്യ അങ്ങനെയിരുന്നു, ഇങ്ങനെയെല്ലാം പറയുന്നു. അത് നമ്മുടെ യുക്തിക്ക് ഒരു സമാധാനം പറയുന്നതാണ്. അതിന്റെ അർത്ഥം അവിടെ ആത്മാവിനെ കൂടാതെ അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തു കൂടി അവിടെ സ്ഥിതി ചെയ്തു എന്നല്ല. എന്തുകൊണ്ട്? കാരണം അത് അദ്വയം, ഏകം. അവിടെ ആത്മാവല്ലാതെ ആത്മാവിൽ നിന്ന് വേറിട്ടും മറ്റൊന്നിനും നിലനിൽക്കാൻ കഴിയില്ല. എന്നാലും സൃഷ്ടിയുടെ ബീജം അവിടെ വേണ്ടേ? സൃഷ്ടിയുടെ ബീജമായി ഒന്നിനെ ആത്മാവിൽ നിന്നും വേറിട്ട് ഒന്നിന്റെ അസ്തിത്വത്തെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സൃഷ്ടിയുടെ ബീജം അതെന്താണ്? നിർവികല്പമായ ആത്മാവിൽ നിന്ന് വേറിട്ടൊന്ന്, അതാണോ ഉദ്ദേശിക്കുന്നത്? അതിന്റെ നിലനിൽപ്പാണോ? ആത്മാവിൽ നിന്ന് വേറിട്ട് ഒരു സൃഷ്ടിയുടെ ബീജം, അതല്ല അവിടെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട്? അത് അദ്വൈതമായ അവസ്ഥയാണ് അവിടെ പറയുന്നു. ശ്രുതി എന്ന് പറയുന്നു അവിടെ ജീവൻ അതിനോട് ഏകീഭവിക്കുന്നു. ആത്മാവിൽ നിന്ന് വേറിട്ട് അവിടെ ഒന്നില്ല. ആത്മാവിൽ നിന്ന് വേറിട്ട് ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ പോലും വേറൊന്നില്ല. അവിദ്യ കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മുടെ അനുഭവത്തിനും പരമാർത്ഥത്തിൽ ആത്മാവിൽ നിന്ന് വേറിട്ടൊന്നില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. അതാണ് സത്യം. എന്നാലും ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ജാഗ്രത സ്വപ്നങ്ങൾ, അതിന് നമ്മൾ പറയുന്നത് വ്യവഹാരം. ഇവിടെ വ്യവഹാരം എന്ന് പറയുന്ന ഒന്നുണ്ട്, എന്താണ്? അനുഭവം, ദ്വൈത അനുഭവം. ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്? ആത്മാവിൽ നിന്ന് വേറിട്ട് പരന്നുകൊള്ളതുപോലെ ശരീരം, മനസ്സ്, അതിൻ്റെ എല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം, ഇതെല്ലാം വേറിട്ടുള്ളതുപോലെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അതില്ലാതാകുന്നതിനുള്ള വിദ്യയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. വിദ്യ കൊണ്ട് ബോധ്യപ്പെടുന്നു എന്താണ്, ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നുമില്ല. അത് വിദ്യ കൊണ്ട് ബോധ്യപ്പെടുന്നതാണ്, ഉപനിഷത് വിദ്യ കൊണ്ട്. പക്ഷെ ഉപനിഷത് വിദ്യ കൊണ്ടത് ബോധ്യപ്പെടുന്നത് വരെ ഇവിടെ ആത്മാവ്, ആത്മാവിൽ നിന്ന് ഭിന്നമായ അനുഭവങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ആത്മാനുഭവമുണ്ട്, തന്നെക്കുറിച്ചുള്ള അനുഭവമുണ്ട്, നാനാത്വ ബോധമുണ്ട്. ഈ നാനാത്വ ബോധത്തിന്റെ കാരണമായ അജ്ഞാനത്തിന്റെ അനുഭവമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം ഇല്ലാതാക്കുന്ന വിദ്യയുടെ അനുഭവമുണ്ട്. ഇതെല്ലാം വ്യവഹാരമാണ്. ജ്ഞാനം, അജ്ഞാനം, വ്യവഹാരം, ഇതെല്ലാം വ്യവഹാരമാണ്. ഇവിടെ ഈ വ്യവഹാരത്തിൽ ജ്ഞാനത്തിനും അജ്ഞാനത്തിനും തുല്യസ്ഥാനമാണ്. അജ്ഞാനം കൊണ്ട് ഗ്രഹണം സംഭവിക്കുന്നു, ജ്ഞാനം കൊണ്ട് ജാഗ്രതയിൽ പരമാർത്ഥത്തെ ബോധിക്കുന്നു. ഇതല്ല ഇതിന്റെ പരമാർത്ഥം എന്ന് ബോധിക്കുന്നു. ഇവിടെ അജ്ഞാനം കൊണ്ട് അത് സ്വാനുഭവത്തിലുമാണ്. നമ്മൾ ഓരോരുത്തരും പറയും ഞാൻ അജ്ഞനാണ്. അജ്ഞാനം ഉണ്ടായിരിക്കാവുന്നൊരു നമ്മുടെ അനുഭവമാണ്. ഞാൻ അജ്ഞനാണ്, തത്വമസി, നിന്റെ സ്വരൂപം നിർവികൽപ്പമായ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ നീ അതറിയുന്നുണ്ടോ? ഇല്ല, ഞാൻ അറിയുന്നില്ല. ഞാൻ എന്നെ അറിയുന്നത് രാമനായോ കൃഷ്ണനായോ ഒക്കെയാണ്. അപ്പൊ അജ്ഞാനം എന്ന് പറയുന്നത് അനുഭവത്തിൽ നിലനിൽക്കുന്നതാണ്. അതാ മറ്റൊരാൾ പറഞ്ഞു തരുന്ന കാര്യമില്ല, അജ്ഞാനത്തെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ അജ്ഞാനം നിലനിൽക്കുമ്പോൾ അത് അനുഭവത്തിന് വിഷയമായി നിലനിൽക്കും, അല്ലാതെ അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല. അവിടെ അനുഭവം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? അത് വ്യവഹാരത്തിലാണ് നിലനിൽക്കുന്നത്. ഉണ്ട് ഇല്ല എന്നുള്ള ഈ അനുഭവത്തെയാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവ് നിത്യമുക്തമായി സദാസ്ഥിതി ചെയ്യുന്നുവെങ്കിലും ജാഗ്രതയിലും സ്വപ്നത്തിലും വ്യവഹാരമുണ്ട്, ദ്വൈതാനുഭവമുണ്ട്, അജ്ഞാനാനുഭവമുണ്ട്. വ്യവഹാര ശൂന്യമായൊരു തല, ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം ഇല്ലാത്തൊരു തല. അവിടെ ആത്മാവല്ലാതെ ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ നിഷേധിക്കാൻ നമുക്ക് കഴിയത്തില്ല. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം, അതാണ് ജാഗ്രത സ്വപ്നം. ഈ വ്യവഹാരം ഇല്ലാത്തൊരവസ്ഥ, അതാണ് സുഷുപ്തി. വ്യവഹാരമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം ഇല്ലെന്നാണ്. അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് എന്തിനെങ്കിലും ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ അവിടെ നമുക്ക് ആ അവസ്ഥയെ സംബന്ധിച്ച് സമർത്ഥിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് വ്യവഹാരാതീതം, അത് അനിർവചനീയം. അതിനൊരു തരത്തിലും ഉണ്ട് ഇല്ല എന്ന് നിർവചിക്കാൻ സാധ്യമല്ല. പക്ഷേ അവിടെ തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ സുപ്തനായി എന്നാണ് അനുഭവം. സുപ്തനായ ഞാൻ തന്നെയാണ് ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും വന്നത് എന്നാണ് അനുഭവം. അപ്പോൾ അവിടെ തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല, അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല, ഉണ്മയെ അവിടെ നിഷേധിക്കാൻ കഴിയുന്നില്ല, മറ്റൊന്നിനെയും സമർത്ഥിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് സുഷുപ്തി വ്യവഹാരാതീതം. വ്യവഹാരാതീതമായ ഒന്നിന് നമുക്ക് ഒന്നിനെയും ഉണ്ടെന്നോ ഇല്ലെന്നോ നിഷേധിക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ അവിദ്യ ഉണ്ടോ അവിദ്യ ഇല്ലയോ രണ്ടും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിന് അനുവചനീയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞത് എന്താണ്? സ്വാഭാവികത്വ, അവിടെയുള്ളത് എന്താണ്? സ്വഭാവം, തന്റെ വാസ്തവ സ്വരൂപം, അത് മാത്രമേ അവിടെയുള്ളൂ. രണ്ടാമത് മറ്റൊന്നോടെ ഇപ്പോ നമ്മൾ പറയുന്നു, രണ്ടാമത് ഒന്നും നമുക്കവിടെ അനുഭവപ്പെടുന്നില്ല. അത് ഉണ്ടോ ഇല്ലയോ എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പറയുന്നതല്ല, സമർത്ഥിക്കാൻ സാധ്യമല്ല. യുക്തി പ്രവേശിക്കാത്തടത്തൊന്നിനെ സമർത്ഥിക്കാൻ സാധ്യമുണ്ട്. പക്ഷേ തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട്, താൻ തന്നെയാണ് ഉറങ്ങിയത്, അത് നിഷേധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്നു എന്താണ്? നിർവികൽപ്പമായ ആത്മാവ്, അത് മാത്രം. അവ്യവഹാരമില്ല, അതിനാണ് പറഞ്ഞത്. എന്താണ് അവിടെ ആഗ്രഹണം? ഒന്നിനെ ഗ്രഹിക്കുന്നില്ല. ആഗ്രഹണം എന്താണ്? അത് ആത്മസ്വരൂപം തന്നെ. രണ്ടാമത് എന്തിനെങ്കിലും ഒന്നിനെ അംഗീകരിക്കുക, അത് സാധ്യമല്ല. അംഗീകാര നിഷേധങ്ങൾക്കൊന്നും അവിടെ നിലയില്ല. കേവലമായ അസ്തിത്വം, നിർവികൽപ്പമായ അസ്തിത്വം, അത് മാത്രം. അതിന്ന് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു? അത് പറഞ്ഞു, അത് അണവിദ്യ, അജ്ഞാനം. അങ്ങനെ അജ്ഞാനം എന്ന് പറയുന്ന ഒന്നുകൂടി ഉണ്ടോ? ഇല്ല. അജ്ഞാനം എന്താണ്? അത് വെറും കല്പിതമാണോ? ആത്മാവിനെങ്ങനെയാണ് ഒരു അസ്തിത്വമുള്ളത്? അതുപോലെ അജ്ഞാനത്തിനൊരു അസ്തിത്വമില്ല. ഉണ്ടെന്ന് നമ്മൾ പറയുന്നതെല്ലാം അസ്തിത്വത്തെയാണ്. ആ പറയുന്ന അസ്തിത്വം ആത്മാവിന്റെ അസ്തിത്വമാണ്. ആത്മാവിന്റെ അസ്തിത്വത്തെ സർവത്ര ശരീരം അടങ്ങിയിൽ ആരോപിച്ചിട്ട് ഇതെല്ലാം ഉണ്ടെന്ന് പറയുന്നത് പോലെ അജ്ഞാനത്തിനും ആരോപിച്ചിട്ട് പറയുകയാണ് അജ്ഞാനം ഉണ്ടെന്ന്. അജ്ഞാനത്തിന് അസ്തിത്വം ഉണ്ടായിട്ടല്ല, അത് ഒരിടത്തുമില്ല, ജാഗ്രതത്തിലുമില്ല, സ്വപ്നത്തിലുമില്ല, സുഷുപ്തിയിലുമില്ല അജ്ഞാനത്തിന് അസ്തിത്വം. അപ്പൊ നമ്മൾ പറയുന്നത് വെറും ഭ്രാന്തിയാണ്. എന്താണ് അജ്ഞാനം ഉണ്ട്? അതെവിടെ പറഞ്ഞാലും എന്താണ്, അത് ജാഗ്രതത്തിലായാലും സ്വപ്നത്തിലായാലും അത് വെറും ഒരു കൽപ്പന മാത്രമാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് അജ്ഞാനം അനിർവചനീയമാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ വയ്യ. ജാഗ്രതത്തിൽ പോലും അതിന് നിർവചിക്കാൻ വയ്യ, അത് ഉണ്ടെന്നോ ഇല്ലെന്നോ. അങ്ങനെ നിർവചിക്കാൻ കഴിയാത്ത ഒന്നിനെ സുഷുപ്തിയിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ അങ്ങനെ നിർവചിക്കുന്നു. സുഷുപ്തിയിൽ അതിനെ നിർവചിക്കാൻ പറ്റത്തില്ല. ഒന്ന് സുഷുപ്തി വ്യവഹാരാധികം. സുഷുപ്തിയിൽ എന്തായാലും അത് സാധ്യമല്ല. ജാഗ്രതത്തിൽ ഇരുന്നു കൊണ്ട് അജ്ഞാനത്തിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ സാധ്യമല്ല. അതാണ് അതിന് അനുവചനീയം എന്ന് പറയുന്നത്. അതിന് സുഷുപ്തിയിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ എങ്ങനെ നിർവചിക്കും? അതുകൊണ്ട് പറയുന്നു അവിടെ ജാഗ്രഹണം അവിദ്യാകൃതമല്ല. ഭാഷകാരൻ പറയുന്നു സ്വാഭാവികമാണ്. എന്താണ് സ്വഭാവം? കേവലമായ ആത്മാവ്, അവിടെ ദ്വൈതമില്ല. എന്നാലും ആ അവസ്ഥയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് ജീവൻ പ്രദക്ഷിണം കടന്നു വരുന്നു, ബന്ധമോക്ഷങ്ങളെ അനുഭവിക്കുന്നു. ഇവിടെ അതിനുവേണ്ടി ഒരു ഹേതു അവിടെ വേണ്ടേ എന്ന് ചോദിച്ചാൽ പറയും അതെ, അത് അവ്യാകൃതമായ ഈ സൃഷ്ടിക്ക് സജ്ജമായിരിക്കുന്ന ചേതോമുഖൻ നമ്മൾ വ്യാഖ്യാനിച്ചു, ഒന്നവിടെയുണ്ട് എന്ന് പറയും. അതൊരു കേവലമായ യുക്തി കൊണ്ടുള്ള ഒരു സമാധാനം മാത്രം. ആ സമാധാനവും ആത്യന്തികമല്ലെന്ന് മനസ്സിലാക്കും. എന്തുകൊണ്ട്? അതേ പ്രശ്നം ജാഗ്രതത്തിനും ചോദിക്കും. ജാഗ്രതത്തിലും ഇത് ഏകനാണല്ലോ. ഏകനായ ഈ ആത്മാവ് ജാഗ്രതത്തിൽ എങ്ങനെ ഈ സംസാരത്തിൽപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ ചോദിക്കുന്നത് സുഷുപ്തിയിൽ പോയിട്ട് തിരിച്ചു വന്ന് അങ്ങനെ സംസാരത്തിൽപ്പെടുന്നു എന്നാണ്. സുഷുപ്തിയിൽ പോയി തിരിച്ചു വരുന്നിടം വരെ ചിന്തിക്കേണ്ട, ജാഗ്രത ചിന്തിച്ചാൽ മതി. ജാഗ്രത്തിലും ആത്മാവ് നിർവികൽപ്പന, നിർവികൽപ്പമായിരിക്കുന്ന ആത്മാവ് ഈ ജാഗ്രതത്തിൽ എങ്ങനെ സംസാരത്തിൽപ്പെട്ടിരിക്കുന്നു? ഇതിന് സമാധാനം കണ്ടുപിടിച്ചിട്ട് മതി. സുഷുപ്തിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെ സംസാരത്തിൽപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കുന്നു. ചോദ്യം ഇതാണ്, എന്താണ് സുഷുപ്തിയിൽ നിർവികൽപ്പനായ ആത്മാവാണെങ്കിൽ എങ്ങനെ ജാഗ്രതത്തിൽ തിരിച്ചു വന്ന് സംസാരത്തിൽപ്പെടുന്നു? ശ്രുതി പറയുന്നത് അവിടെ ഏകീഭൂതനായിരിക്കുന്നു, ജീവാത്മ പരമാത്മ ഭേദം നഷ്ടപ്പെട്ട് ഏകനായിരിക്കുന്നു എങ്കിൽ പിന്നെ വീണ്ടും ജാഗ്രതത്തിൽ എങ്ങനെ സംസാരത്തിൽപ്പെടുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അതിനു മുമ്പ് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഈ ജാഗ്രതത്തിലും ഈ ആത്മാവ് ഏകനായിരിക്കുന്നു, നിത്യമുക്തനായിരിക്കുന്നു, അതിന് സുഷുപ്തി വരെ പോകേണ്ട കാര്യമില്ല. സദാ നിത്യമുക്തൻ എന്ന് വെച്ചാൽ എന്താണ്? സദാമുക്തനാണ്. സദാമുക്തനായിരിക്കുന്ന ഈ ആത്മാവ് ഇവിടെ എന്തുകൊണ്ട് സംസാരത്തിൽപ്പെടുന്നു? എന്തുകൊണ്ട് ഇവിടെ ഈ ഗ്രഹണം സംഭവിക്കുന്നു? അതിന് സുഷുപ്തി വരെ എന്തിനു പോകണം? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. ഇവിടെ ചോദിക്കുക ആ ചോദ്യം. ഇവിടെ ആ ചോദ്യത്തിന് സമാധാനം കിട്ടിയാൽ സുഷുപ്തിന് സമാധാനം കിട്ടും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതിനുവേണ്ടി സുഷുപ്തിയിൽ പ്രത്യേക കൽപ്പനകളുടെ ആവശ്യമില്ല. ഇത് മനസ്സിലാക്കാത്തവർക്കാണ് പിന്നെ സുഷുപ്തി പോകേണ്ടി വരുന്നത്. നിത്യമുക്തനായിരിക്കുന്ന ആത്മാവ് എന്തുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങളിൽ ബന്ധനസ്ഥനായിരിക്കുന്നു? എന്തായാലും അങ്ങനെ ആകുന്നുണ്ടല്ലോ, അത് നമ്മുടെ അനുഭവമാണ്. ഞാൻ അജ്ഞനാണ്, ഞാൻ നിർവികൽപ്പനാണെന്നല്ല, ഞാൻ അജ്ഞനാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ ജാഗ്രതത്തിൽ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിന് ഈ ബന്ധനത്തിൽ പെടാമെങ്കിൽ ഈ ജാഗ്രതത്തിനെ വിട്ട് നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിനും ബന്ധനത്തിൽ പെടാം. കാരണം രണ്ട് സ്ഥലത്തും ആത്മാവിന്റെ നില ഒന്ന് തന്നെ. എന്താണ് നിത്യമുക്തൻ? ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മൂന്ന് സ്ഥലത്തും ഒരേ നില തന്നെ. അപ്പോൾ ഒരേ നിലയിൽ നിത്യമുക്തനായിരിക്കുന്നതിന് ബന്ധനത്തിലാകാം, അത് യുക്തിയൊന്നും മിണ്ടസോ അനുഭവമാണ്. ശ്രുതിയാണ് പറയുന്നത് ആത്മാവ് നിത്യമുക്തനാണ്, അനുഭവമാണ് പറയുന്നത് ഞാൻ അജ്ഞനാണെന്ന്. ഇവിടെ അനുഭവമാണ് പ്രമാണം. എന്താണ്? ഞാൻ സംസാരിയാണ്. ഇവിടെ ഇപ്പോൾ നിത്യമുക്തനായിരുന്നിട്ടും ഞാൻ സംസാരിയായിരിക്കുന്നു, ഇതിന് യുക്തിയുടെ ആവശ്യമില്ല, സ്വാനുഭവം. അപ്പൊ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിന് സംസാരിയാകാം. അങ്ങനെയാണെങ്കിൽ ഉറങ്ങിയിട്ട് വീണ്ടും സംസാരിയാകാം. അവിടെയും ഇത്രയേ പറയുന്നുള്ളൂ, ആത്മാവ് നിത്യമുക്തനാണെന്ന്. അത് അവിടേക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല, ജാഗ്രതത്തിനും ആത്മാവ് മുക്തനെന്നാണ് പറയുന്നത്. അപ്പോ മുക്തനായിരിക്കുന്ന ഒരു ആത്മാവിന് സംസാരിയുമാകാം. അതാണ് ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം. ഞാൻ ജനിക്കുന്നു, മരിക്കുന്നു, ഞാൻ ബന്ധനാണ്, എനിക്ക് മോക്ഷം വേണം, ഈ അനുഭവം. ഇത് ജാഗ്രതയിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് സുഷുപ്തിയിൽ സംഭവിക്കുന്നത്. അതിന് വിശേഷിച്ച ഒരു വ്യക്തിയുടെ ആവശ്യമില്ല. ഇതിനെന്താണ് അദ്വൈതി പറയുന്നത്? മായ. അദ്വൈതി മാത്രമല്ല, ദ്വൈതികളും എല്ലാവരും ഒരു തരത്തിലെങ്കിൽ വേറെ തരത്തിൽ ഈ മായ സ്വീകരിക്കുന്നു. ജീവന് ബന്ധനസ്ഥനാക്കുന്ന എന്തോ ഒന്നുണ്ട്, അതിന്റെ നിർവചനത്തിൽ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ മായ അംഗീകരിക്കും, ദ്വൈതീയത അങ്ങ് സ്വീകരിക്കുന്നു, ഈശ്വരന്റെ മായയാണ് എന്നെല്ലാം പറയും. ജീവീശ്വര ഭേദം സ്വീകരിക്കുന്നവരും മായ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഈ സൃഷ്ടി മറ്റു സംഭവിക്കത്തില്ല. ഈശ്വരനാണ് നിലനിൽപ്പില്ലാത്തവർ, അതുകൊണ്ട് മായ സ്വീകരിച്ചേ പറ്റൂ എല്ലാവർക്കും. അതെ ഇവിടെ ഭാഷ്യകാരനും പറയുന്നു. ഈ ജാഗ്രത നിത്യമുക്തനായിരിക്കുന്ന ഈ ആത്മാവിനെ ബന്ധനത്തിനാക്കുന്ന ആ മായ അജ്ഞാനം, അതുതന്നെയാണ് സുഷുതിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അവനെ വീണ്ടും ബന്ധനസ്ഥനാക്കുന്നു. എന്താണത്? അത് അനിർവചനീയമാണ് എന്ന് പറഞ്ഞാൽ സ്വാനുഭവത്തിലുള്ളതാണ്, എന്നാൽ ആത്യന്തികമായി നിലനിൽക്കാത്തതുമാണ്. അതെവിടെയാണ് നിലനിൽക്കാത്തത്? അതിന് ദൃഷ്ടാന്തം പറഞ്ഞു. ഇത് നിലനിൽക്കാത്ത ഒരു സ്ഥലമില്ലല്ലോ പറഞ്ഞു സുഷുതിയിൽ. അവിടെ ഈ വിഭ്രാന്തികളില്ല. അവിടെ അജ്ഞോഭം എന്ന് അനുഭവിച്ചുകൊണ്ട് ഒരാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരനുഭവം വന്നോ ഉടൻ അത് ഉണർവായി, ജാഗ്രതായി അനുഭവിച്ചുകൊണ്ടിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് അഗ്രഹണമെന്ന് പറയുന്നത്, ഗ്രഹണമില്ല. എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു? ജീവൻ തസ്സൃഷ്ടോ തദ്ദേവ അനുപ്രാവശ്യം, ഇതിനെ സൃഷ്ടിച്ചവൻ തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ സൃഷ്ടിയിൽ പ്രവേശിച്ചപ്പോ തന്റെ പരമാർത്ഥ ഭാവത്തെ വിട്ടിട്ടല്ല പ്രവേശിച്ചിരിക്കുന്നത്. വശികാലം പറഞ്ഞത് ആ പരമാർത്ഥ സ്വരൂപത്തെ തന്നെ ആണ് പ്രവേശിച്ചിരിക്കുന്നത്. അതിന്റെ പരമാർത്ഥമല്ലാത്ത ഭാവമാണ് ഈ ജാഗ്രത സ്വപ്നം, അതിന്റെ പരമാർത്ഥ ഭാവമാണ് അസുഷുപ്തി. അതുകൊണ്ടാണ് അതിനെ വിട്ടിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഈ ജീവന് ഉള്ളതുകൊണ്ടാണ് അദ്വൈതത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത്. ഏകമായ അദ്വൈതമായ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത് തന്നെ അഗ്രഹണ രൂപത്തിലുള്ള സുഷുപ്തി എന്ന് പറയുന്ന അനുഭവം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനെ ചിന്തിക്കാൻ വരെ പ്രമാണമൊന്നുമില്ല. സദൈവ സ്വമീതം അഗ്രഹ, അതാണ് ഇവിടെ സൃഷ്ടിക്കുന്നു പറയുന്നു, സത്തെന്നും അസത്തെന്നും എല്ലാം പറയുന്നു. അതുകൊണ്ട് എങ്ങനെയാണോ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവ് നിത്യമുക്തനായിരിക്കേ തന്നെ ജാഗ്രത അജ്ഞനായും ഇരിക്കുന്നു, അതുപോലെ സുഷുപ്തിയിൽ നിത്യമുക്തനായിരുന്നിട്ട് വീണ്ടും ജാഗ്രതത്തിലേക്ക് ബന്ധനസ്ഥനാകുന്നു. അപ്പോൾ ജാഗ്രത സ്വപ്നങ്ങളോ അജ്ഞാനകാര്യം എന്ന് പറഞ്ഞാൽ മുക്തനായ ആത്മാവിലെ കൽപ്പനകൾ, മുക്തനായ ആത്മാവിലെ ഭ്രാന്തി എന്ന് പറയും. എന്താ കൽപ്പന ഭ്രാന്തി എന്ന് പറഞ്ഞാൽ പരമാർത്ഥമല്ലാത്തത് എന്നാണ് എന്റെ അർത്ഥം. ആത്മാവ് എങ്ങനെയാണോ പരമാർത്ഥമായിരിക്കുന്നത് അതുപോലെ പരമാർത്ഥമല്ലാത്തത്, അതാണ് അജ്ഞോഹം എന്നുള്ള അനുഭവം. അതുകൊണ്ട് എന്താണിത് പറയുന്നത്? പറഞ്ഞത് സുഷുതിയിൽ അഗ്രഹണ രൂപത്തിൽ ഈ അജ്ഞാന സംശയങ്ങളിൽ നിന്നെല്ലാം വിനോർമുക്തനായി സ്ഥിതി ചെയ്താലും വീണ്ടും ജാഗ്രതയിൽ ബന്ധനസ്ഥനാകാം, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിത്യമുക്തനായി ജാഗ്രതയിൽ ഇരുന്നിട്ടും അതേ ജാഗ്രതയിൽ അവൻ ബന്ധനസ്ഥനാകുന്നു പോലെ. ഇതിനൊരു പോംവഴി എന്താ? സൃഷ്ടിയും പ്രളയവും എന്ന് പറയുന്നതിനെ തന്നെ, ജാഗ്രത സ്വപ്നങ്ങൾ സൃഷ്ടി, സുഷുപ്തി പ്രളയം,